السلام علیکم ورحمۃ اللہ. اشہد ان لا الہ الا اللہ وحدہ لا شریک لہ واشہد ان محمدن عبدہ ورسولہ اما بعد فاعوذ باللہ من الشیطان الرجیم بسم اللہ الرحمن الرحیم الحمد للہ رب العالمین الرحمن اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. شهد الله أنه لا إله إلا هو والملائكة وأولو العلم قائم بالقسط لا إله إلا هو العزيز الحكيم.
سیدنا امیر المومنین خلیفۃ المسیح الخامس سیدہ اللہ تعالی بنفس العزیز کഴിഞ്ഞ വെള്ളിയാഴ്ച അതായത് 30/11/2007 ന് ഓതിയ ഖുതുബയുടെ പരിഭാഷയാണ് ഞാൻ കേൾപ്പിക്കുന്നത്. തശഹുദും തഅവ്വുദും സൂറ ഫാത്തിഹ തിലാവത്തിന് ശേഷം അമീറുൽ മോമിനീൻ സൂറ ആലു ഇമ്രാനിലെ 19-ാമത്തെ വചനം തിലാവത്ത് ചെയ്തുകൊണ്ടാണ് ഖുതുബ ആരംഭിച്ചത്. തുടർന്ന് ഹുസൂർ പറഞ്ഞു, അഹമ്മദിയ ജമാഅത്തിന്റെ സ്ഥാപനോദ്ദേശ്യം നന്മയും ഈശ്വരഭക്തിയും അള്ളാഹുവിന്റെ ഏകത്വത്തിന്റെ അറിവും നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കുകയും അതിന്റെ സംസ്ഥാപനത്തിനായി മാതൃകാപരമായ നിലയിൽ പ്രവർത്തിക്കുകയും ലോകത്ത് അത് സ്ഥാപിക്കുകയും ചെയ്യുക എന്നതാണ്. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച അള്ളാഹുവിന്റെ ഭരണം ലോകത്ത് സ്ഥാപിക്കുകയാണ്. അവന്റെ നിരവധി സൃഷ്ടികൾ ഈ ഭൂമിയിലുണ്ട്. പ്രപഞ്ചത്തിൽ ഭൂമിക്കുള്ള സ്ഥാനം ഒരു ബിന്ദുവിനേക്കാൾ അധികമില്ല. അതുകൊണ്ട് മനുഷ്യരെന്ന് പറയുന്ന നമുക്ക് പ്രത്യേകിച്ച് വലിയ അഭിമാനത്തോടും അഹങ്കാരത്തോടും കൂടി ഈ ഭൂമിയിൽ നടക്കാറുള്ള ചിലർക്ക് ഒരു വിലയുമില്ല. ഇങ്ങനെ ഒരു വിലയുമില്ലാതിരുന്നിട്ടും നമുക്ക് സൃഷ്ടികളിൽ ഉത്തമർ എന്ന സ്ഥാനം നൽകിയിരിക്കുന്നത് അള്ളാഹുവിന്റെ ഔദാര്യമാണ്. നാം അവന്റെ ആരാധകരായി തീരുക എന്നതാണ് നമ്മുടെ സൃഷ്ടിപ്പിന്റെ ഒരു ഉദ്ദേശ്യമായി പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ലോകത്തിലെ ഭൂരിഭാഗം ജനങ്ങളും ഈ ഉദ്ദേശ്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ തയ്യാറല്ല. കാരണം ലോകത്തിന്റെ കളിതമാശകൾ അവരെ തന്റെ പിടിയിലൊതുക്കിക്കളഞ്ഞു. ഷെയ്ത്താൻ തന്റെ വലയിൽ അവരെ കുടുക്കിക്കളഞ്ഞു. പക്ഷേ അള്ളാഹു അയച്ച ആളെ വിശ്വസിച്ചിട്ടുള്ളവരും അള്ളാഹുവിന്റെ കൽപ്പനകളനുസരിച്ച് പ്രവർത്തിക്കുന്നവരും ഈ ഉദ്ദേശ്യം എപ്പോഴും ഓർമ്മിക്കുന്നവരാണ്. സർവശക്തി പ്രഭാവങ്ങളുടെ അധികാരിയും പ്രതാപശാലിയും ആകാശവും ഭൂമിയും സൃഷ്ടിച്ചവനും നിരവധി തരത്തിലുള്ള സൃഷ്ടികളെ ഭൂമിയിൽ സൃഷ്ടിച്ച സ്രഷ്ടാവുമായ അള്ളാഹുവിന് തന്നെ ഈ ഭൂമിയിൽ ആരാധിപ്പിക്കാനും തന്റെ ഭരണത്തിന്റെ സംസ്ഥാപനത്തിനും വേണ്ടി ഒരു മനുഷ്യന്റെയും ആവശ്യമുണ്ടായിരുന്നില്ല. പക്ഷേ അവൻ തന്റെ ദാസർക്ക് ബുദ്ധിയും വിവേകവും നൽകിക്കൊണ്ട് ഞാൻ നിങ്ങളെ ഈ ബുദ്ധിയോടും വിവേകത്തോടും കൂടി അയക്കുന്നത് എന്റെ നബിമാർ എന്നിൽ നിന്ന് കൊണ്ടുവരുന്ന പാഠങ്ങളിൽ വിശ്വസിക്കാനാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. അല്ലെങ്കിൽ നിങ്ങൾക്ക് നിഷേധിക്കാം, ഇതിന് നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. ബുദ്ധിയും വിവേകവും ശരിയായ നിലയിൽ പ്രയോഗിക്കുകയാണെങ്കിൽ വിശ്വസിച്ചവരും ആ പാഠമനുസരിച്ച് പ്രവർത്തിക്കുന്നവരുമായിത്തീരും. അപ്പോൾ തന്റെ ഭരണ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നവരിൽ നിങ്ങളെ താൻ ഉൾപ്പെടുത്തുന്നതാണെന്ന് അല്ലാഹു പറയുന്നു. നിഷേധിക്കുന്നവർ ഉൾപ്പെടുന്നത് ഷെയ്ത്താന്റെ പിന്നാലെ നടക്കുന്നവരുടെ കൂട്ടത്തിലായിരിക്കും. തന്റെ നബിമാർ മുഖേന താനിറക്കിയ അധ്യാപനവും തന്റെ കൽപ്പനയും അനുസരിച്ച് നടക്കുന്നവരാണ് തന്റെ ദാസരും തന്നെ ആരാധ്യനായി മനസ്സിലാക്കുന്നവരുമെന്ന് അല്ലാഹു പറയുന്നു. അതിന്റെ പാരമ്യത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വിശുദ്ധ ഖുർആന്റെ രൂപത്തിൽ ഇറക്കപ്പെട്ട അവസാനത്തെ ധർമ്മശാസ്ത്രമാണ്. ഇനി ഒരു കൽപ്പനയും കൊണ്ടുവരുന്നവരായി ആരുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്തുടർന്നുകൊണ്ട് അല്ലാഹുവിൽനിന്ന് വരുന്നവരൊഴികെ. അതിനാൽ ഈ അധ്യാപനമനുസരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദാസത്വത്തിന് വിധേയനായിക്കൊണ്ട് ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു അയച്ചു. ലോകർക്ക് യഥാർത്ഥ ആരാധ്യനെക്കുറിച്ച് തിരിച്ചറിവ് നൽകുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം ആഗതനായിട്ടുള്ളത്. അല്ലാഹുവിനും അവന്റെ ദാസർക്കും ഇടയിൽ ഉണ്ടായിട്ടുള്ള അകൽച്ച വർദ്ധിച്ചുകൊണ്ടേ പോവുകയാണ്. അതിനെ അകറ്റി അല്ലാഹുവിനും അവന്റെ സൃഷ്ടികൾക്കുമിടയിൽ യഥാർത്ഥമായ ബന്ധം സ്ഥാപിക്കാനാണ് ആ മഹാത്മാവ് നിയോഗിതനായിട്ടുള്ളത്. ഇപ്പോൾ നമ്മളിൽ ഓരോരുത്തരുടെയും ജോലി ഈ വിഷയത്തെ മുന്നോട്ട് പ്രചരിപ്പിക്കുക എന്നതാണ്. അപ്പോഴാണ് നാം ഹദരത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജമാഅത്തിൽ ഉൾപ്പെട്ടവരെന്ന നിലയിൽ സത്യമായ കടമ നിറവേറ്റാൻ ശ്രമിക്കുന്നവർ എന്ന് പറയപ്പെടുന്നത്. അപ്പോഴാണ് നാം അല്ലാഹുവിന്റെ ഭരണം ലോകത്ത് സ്ഥാപിക്കുന്നതിനു വേണ്ടി പ്രവർത്തിക്കുന്നവരെ ഉൾപ്പെട്ടവരാണെന്ന് പറയപ്പെടുന്നത്. അല്ലാഹു ആകാശത്തിന്റെയും ഭൂമിയുടെയും അതിലുള്ളതിന്റെയും സ്രഷ്ടാവാണ്. അവൻ പ്രതാപശാലിയാണ്, അധികാരിയാണ്. ഇതിനെ സംബന്ധിച്ച് ഞാൻ ആദ്യം പറഞ്ഞു കഴിഞ്ഞതാണ്. അവൻ സർവശക്തനാണ്, അവൻ ഉദ്ദേശിക്കുമ്പോൾ വിജയം നൽകാൻ അവന് കഴിയും. അപ്പോൾ തന്റെ ഭരണം സ്ഥാപിക്കാൻ അവന് നിസ്സാരരായ നമ്മുടെ സഹായം എന്തിനാണ്? ഭരണാധികാരം ആദ്യമേ തന്നെ അവന്റേതാണല്ലോ. ഞാൻ പറഞ്ഞതുപോലെ ഇന്നത് നല്ലതാണെന്നും ഇന്നത് ചീത്തയാണെന്നും പറഞ്ഞുകൊണ്ട് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാനുള്ള അധികാരം അല്ലാഹു തന്റെ ദാസർക്ക് നൽകിയിരിക്കുന്നു. തന്നെ യഥാർത്ഥ ആരാധ്യനായി മനസ്സിലാക്കുന്ന ദാസർ എപ്പോഴും തന്നെ ആരാധിക്കുന്നവരും നന്മകൾ ചെയ്യുന്നവരും ഭയഭക്തിയിൽ നിലകൊള്ളുന്നവരും അതിനെ പ്രചരിപ്പിക്കുന്നവരുമാണെന്ന് അല്ലാഹു പറഞ്ഞിരിക്കുന്നു. ഇങ്ങനെ മനുഷ്യൻ പ്രവർത്തിക്കുമ്പോൾ അവൻ അല്ലാഹുവിന്റെ ഭരണത്തെ ലോകത്ത് സ്ഥാപിക്കുന്നവനായി തീരുന്നതാണ്. ഇതിന് ഉത്തമമായ പ്രതിഫലം പറ്റുന്നവനായി തീരും. അക്കൂട്ടർ ഈ ലോകത്തും പരലോകത്തും തന്റെ സ്വർഗത്തിന് അവകാശികളാണെന്ന് അല്ലാഹു പറയുന്നു. അതിനെതിരിൽ ബഹുദൈവങ്ങളെ ആരാധിക്കുന്നവരും അല്ലാഹുവിനെതിരിൽ അന്യദൈവങ്ങളുടെ പിന്നാലെ നടക്കുന്നവരും ശിക്ഷ കണ്ടെത്തുന്നവരാണ്. അതുകൊണ്ട് യഥാർത്ഥ ആരാധ്യനെക്കുറിച്ചുള്ള ശരിയായ അറിവ് ഉള്ളിൽ ഉണ്ടാക്കുക എന്നത് അല്ലാഹുവിന്റെ ആവശ്യമല്ല, മറിച്ച് മനുഷ്യന്റെ ആവശ്യമാണ്. അങ്ങനെ അവന്റെ സ്വർഗം കരസ്ഥമാക്കുന്നവരായി തീരണം. ഞാൻ മുമ്പേയും പറഞ്ഞതുപോലെ നബിമാർ മുഖേന യഥാർത്ഥ ആരാധ്യൻ താനാണെന്ന് വെളിപ്പെടുത്തുന്നതിന് വേണ്ടി അല്ലാഹു അവരെ അയക്കുന്നു. ആ നബിമാർ അല്ലാഹുവിന്റെ തിരുസന്നിധിയിൽ കുമ്പിടുന്നവരും അവന്റെ സന്ദേശത്തെ ലോകത്ത് പ്രചരിപ്പിക്കുന്നവരുമാണ്. അവരുടെ എതിരാളികൾക്ക്, അതായത് അല്ലാഹു അയച്ചവരുടെ മേൽ അക്രമവും ദ്രോഹവും ചെയ്യുന്നവർക്ക്, അല്ലാഹു താൻ പ്രതാപശാലിയാണെന്നതിന് തെളിവ് കാണിച്ചുകൊണ്ട് തന്റെ നബിമാരെ സഹായിക്കുന്നു, അവരെ വിജയിപ്പിക്കുന്നു. അല്ലാഹു താൻ യഥാർത്ഥ ആരാധ്യനാണെന്നതിനെ കുറിച്ച് വിശുദ്ധ ഖുർആനിൽ ഒരുപാട് സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. തന്റെ നബിമാരുടെ ജമാഅത്തുകളെ എതിർക്കുന്നവരെയും തന്റെ യഥാർത്ഥ ദാസരായവർക്കെതിരിൽ പ്രവർത്തിക്കുന്നവരെയും താൻ പിടിച്ചു ശിക്ഷിക്കുമെന്ന് അല്ലാഹു പറഞ്ഞിരിക്കുന്നു. അങ്ങനെ വരുമ്പോൾ ആ ശത്രുക്കളുടെ പേരും അടയാളവും പോലും ലോകത്തുണ്ടാവുകയില്ല. മിക്കപ്പോഴും അവരുടെ എതിരാളികൾ മറ്റുള്ളവർക്ക് ഗുണപാഠമായി തീരുന്നു. തന്റെ നബിക്കെതിരിൽ ചാടി എഴുന്നേറ്റ് വന്ന് നിൽക്കുന്നവർക്കാർക്കെങ്കിലും രക്ഷ നൽകിയിട്ടുണ്ടെങ്കിൽ അതും അവസാനം ലോകർക്ക് പാഠമാക്കി തീർക്കാനായിരുന്നു. ഹദരത്ത് മൂസ അലൈഹിസ്സലമയ്ക്കെതിരിൽ എഴുന്നേറ്റയാളായിരുന്നു ഫിറഔൻ. അയാൾ ദൈവമാണെന്ന് വാദിച്ചു. എല്ലാവരും തന്റെ പ്രജകളാണെന്നും തനിക്ക് കുമ്പിടുന്നവരാണെന്നുമുള്ള ഡമ്പ് അയാൾക്കുണ്ടായിരുന്നു. തന്നേക്കാൾ വലുതായി ആരാണുള്ളതെന്ന ഗർവ് അയാളിൽ നിലനിന്നിരുന്നു. ദൈവം താൻ തന്നെയെന്ന് അയാൾ കരുതി. എന്നാൽ മരണം മുമ്പിൽ കണ്ടപ്പോൾ അയാൾ മാപ്പ് ചോദിക്കാൻ ശ്രമിച്ചു. അപ്പോൾ സമയം കടന്നു കഴിഞ്ഞു എന്ന് അള്ളാഹു പറഞ്ഞു. ഇനി നിന്റെ ബാക്കി ജീവിതം, അതായത് നിന്റെ മൃതശരീരം ജനങ്ങൾക്ക് ഗുണപാഠമായി നിലനിൽക്കുന്നതാണെന്ന് അള്ളാഹു അറിയിച്ചു. ഇയാൾ ദൈവമാണെന്ന് വാദിച്ച ആളായിരുന്നുവെന്നും ഇയാൾക്കുണ്ടായ ശിക്ഷ ഇതായിരുന്നുവെന്നും ജനങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയാണ് അള്ളാഹു ഇങ്ങനെ ചെയ്തത്. അങ്ങനെ ജനങ്ങൾക്ക് ഗുണപാഠമായിക്കൊണ്ട് അവരുടെ മുമ്പിൽ ഇന്നും അയാൾ കിടക്കുന്നു. ഇത് അള്ളാഹു ഏതെങ്കിലും മനുഷ്യനെ കൊണ്ട് ചെയ്യിച്ചതല്ല, ഇതുണ്ടായത് ആ വെള്ളം മുഖേനയായിരുന്നു. അതിന്റെ കയറ്റവും ഇറക്കവും ആ അള്ളാഹുവിന്റെ കൽപ്പനയാലായിരുന്നു. അതിനാൽ അള്ളാഹുവിനെ തന്റെ ഭരണ സ്ഥാപിക്കാനോ തന്നെ ആരാധിക്കാനോ ആരുടെയും ആവശ്യമില്ല. പ്രത്യുത അവന്റെ കൽപ്പനയനുസരിച്ച് നടക്കുന്ന മനുഷ്യർക്ക് പ്രതിഫലം നൽകാനാണ് അവരോട് ഇതിനായി പ്രവർത്തിക്കാൻ പറഞ്ഞിട്ടുള്ളത്. തന്റെ ഏകത്വത്തെ സ്ഥാപിച്ചുകൊണ്ട് തന്നെ ആരാധിക്കുന്നവരിൽ ഉൾപ്പെടുന്നവരായി തീരുകയെന്ന വലിയ പ്രതിഫലത്തിന് നിങ്ങൾ അർഹരായിത്തീരുന്നു. ഹദരത്ത് ഖാത്തമുൽ അംബിയ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു എങ്ങനെയാണ് പെരുമാറിയതെന്ന് നോക്കുക. ആ മഹാത്മാവിനെ അള്ളാഹു മുഴുവോകത്തും തന്റെ ഭരണം സ്ഥാപിക്കാൻ വേണ്ടിയാണ് അയച്ചത്. യതീമായ ഒരു കുട്ടി, എപ്പോഴും മൌനിയും എല്ലാവരിൽ നിന്നും വേറിട്ട് നിൽക്കുകയും ചെയ്യുന്ന പ്രകൃതക്കാരനായിരുന്നു ആ കുട്ടി. പക്ഷേ അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലയുടെ മേൽ തന്റെ ദൃഷ്ടി പതിപ്പിച്ചു. കാരണം ആ മഹാത്മാവ് ഏറ്റവും കൂടുതൽ അള്ളാഹുവിനെ ആരാധിക്കുന്ന ആളായിരുന്നു. യതീമായ അവസ്ഥയിൽ വളരുകയും ലോകത്തിന്റെ മുമ്പിൽ ബലഹീനനായിരിക്കുകയും ചെയ്ത ആ കുട്ടിയെ താൻ ലോകരെ നേരായ പാതയിലൂടെ നയിക്കാനായി ആദ്യമേ തിരഞ്ഞെടുത്തുവെന്ന് അള്ളാഹു പറഞ്ഞു. തന്റെ യഥാർത്ഥ ആരാധകനാണ് അദ്ദേഹമെന്നും അതുപോലെ മറ്റൊരു ആരാധകനില്ല ും അവൻ പ്രഖ്യാപിച്ചു. തന്റെ സവിശേഷ ഗുണങ്ങളുടെ യഥാർത്ഥ ചൈതന്യമായി തീരാൻ ആർക്കെങ്കിലും കഴിയുമെങ്കിൽ അത് ഈ പരിപൂർണ മനുഷ്യന് മാത്രമാണെന്ന് അള്ളാഹു പറയുന്നു. അതുകൊണ്ട് മക്കാരെ, ഇന്ന് നിങ്ങൾ ബലഹീനനായി കാണുന്ന ഈ വ്യക്തി നാളെ നിങ്ങളുടെ ഭരണകർത്താവായിരിക്കും. മക്കയുടെ ആദ്യകാലത്തെ അവസ്ഥ നോക്കുക. എന്തെന്തെല്ലാം ദ്രോഹങ്ങളാണ് നബിയുടെ മേൽ അവർ ചെയ്തത്, ആ മഹാത്മാവിനെ വിശ്വസിച്ചവരുടെ മേൽ അവർ ചെയ്തു കൂട്ടിയത്. ആ സംഭവങ്ങൾ വായിക്കുമ്പോൾ രോമങ്ങൾ എഴുന്നു നിൽക്കുന്നു. ആ മഹാത്മാവിനെ കൊല്ലാൻ വരെ പദ്ധതിയിട്ടു. പക്ഷേ മക്ക വിജയം സാക്ഷിയാണ്. പ്രതാപശാലിയും അജയ്യനുമായ ആ യഥാർത്ഥ ആരാധ്യന്റെ മുന്നിലാണ് ആ ധന്യാത്മാവ് കുമ്പിടാറുണ്ടായിരുന്നത്. അവൻ തന്നെ തന്റെ ദാസന് അവസാന വിജയം നൽകി. മക്കയിലെ നിഷേധികളുടെ 360 ബിംബങ്ങളും അവർക്കൊട്ടും പ്രയോജനപ്പെട്ടില്ല. അള്ളാഹുവിനെതിരിൽ അവയെ അവർ പ്രതിഷ്ഠിച്ചു വെച്ചതായിരുന്നു. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറയുന്നു, കുൽ അറൂനിയല്ലദീന അൽഹഖ്തും ബിഹി ശുറകാ കല്ല ബൽ ഹുവല്ലാഹുൽ അസീസുൽ ഹകീം. നീ പറയുക, നിങ്ങൾ അവനോട് പങ്കുചേർത്തു വെച്ചവരെ എനിക്ക് കാണിച്ചു തരിക. അങ്ങനെയല്ല, പക്ഷേ അവൻ പ്രതാപവാനും യുക്തിജ്ഞനുമായ അള്ളാഹു ആകുന്നു. മക്ക വിജയവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ അറേബ്യയുടെ വിശാലമായ പ്രദേശത്ത് എന്നല്ല പുറം ദേശം വരെ ഇസ്ലാം പരന്നതും ആ യഥാർത്ഥ ആരാധ്യൻ പ്രതാപശാലിയാണെന്നതിന് തെളിമയാർന്ന വലിയ അടയാളമാണ്. ജനങ്ങളെ കൊണ്ട് ആ മഹാത്മാവ് അവന് ആരാധന ചെയ്യിച്ചു. പിന്നീട് അവർ ലോകത്ത് അള്ളാഹുവിന്റെ ഭരണം സ്ഥാപിക്കുന്നവരായി തീർന്നു. അള്ളാഹുവിന് പങ്കാളികളെന്ന നിലയിൽ കഅബ ദേവാലയത്തിൽ വെച്ചിരുന്ന ബിംബങ്ങളൊന്നും അവർക്ക് തെല്ലും പ്രയോജനപ്പെട്ടില്ല. പ്രതാപശാലിയായ അള്ളാഹുവാണ് വിജയിച്ചത്. അവനെ ആരാധിക്കുന്നതിലാണ് യുക്തി. ബിംബങ്ങളെ ആരാധിക്കുന്നതിൽ എന്ത് യുക്തിയാണുള്ളത്? എന്തെങ്കിലും യുക്തിയുണ്ടെന്ന് അവകാശപ്പെടുന്നുവെങ്കിൽ അതിന് തെളിവ് കൊണ്ടുവരാൻ അള്ളാഹു വെല്ലുവിളിക്കുന്നു. പക്ഷെ അവർക്ക് കാണിക്കാൻ സാധിക്കില്ല. അള്ളാഹുവിനെതിരിൽ ആർക്കെങ്കിലും ശക്തിയുണ്ടെന്ന് അവകാശപ്പെടുന്നുവെങ്കിൽ അത് കാണിക്കേണ്ടതാണ്. പക്ഷെ കാണിക്കാൻ സാധ്യമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും ഖുലഫാഉർ റാഷിദീങ്ങൾക്കും ശേഷം ഓരോ നൂറ്റാണ്ടിലും അള്ളാഹുവിന്റെ ഭരണം ഹൃദയങ്ങളിൽ സ്ഥാപിക്കുന്നതിനും സത്യവാനും ഏകനും തനിച്ചുള്ളവനുമായ അള്ളാഹുവിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നതിനുമായിട്ട് മുജദ്ദിദുമാർ വന്നുകൊണ്ടിരുന്നു. പിന്നീട് അള്ളാഹുവിന്റെയും അവന്റെ റസൂലിന്റെയും സുവാർത്തയും പ്രവചനവും അനുസരിച്ച് ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം വന്നു. ആ മഹാത്മാവിന്റെ ആദ്യകാല ജീവിതം പരിശോധിച്ചു നോക്കുക. അതെന്തായിരുന്നു? തന്റെ വീട്ടുകാർ പോലും അദ്ദേഹത്തെ ശ്രദ്ധിച്ചിരുന്നില്ല. കാരണം ഭൌതിക ജീവിതത്തിനോട് ഒരു താൽപര്യവും അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല. അദ്ദേഹം തന്റെ യഥാർത്ഥ ആരാധ്യനുമായിട്ട് ഹൃദയത്തെ ഇണക്കി നിർത്തിയിരുന്നു. ഇക്കാരണത്താൽ വീട്ടുകാർ അദ്ദേഹത്തിന്റെ ഭക്ഷണ കാര്യങ്ങൾ പോലും ചിലപ്പോൾ ശ്രദ്ധിച്ചിരുന്നില്ല. പക്ഷേ യഥാർത്ഥ ആരാധ്യൻ തന്റെ രാജ്യത്വം സ്ഥാപിക്കാൻ വേണ്ടി അദ്ദേഹത്തെ തിരഞ്ഞെടുത്തപ്പോൾ പള്ളിയിൽ എവിടെയെങ്കിലും കിടക്കുന്നുണ്ടാകും എന്ന് പറയപ്പെട്ടിരുന്ന ആ വ്യക്തി പെൺകുട്ടികളെ പോലെ നാണം കുണുങ്ങിയാണെന്നും ആളുകളുടെ മുമ്പിൽ വരാൻ ഭയമാണെന്നും പറയപ്പെട്ടിരുന്ന ആ വ്യക്തി യഥാർത്ഥ ആരാധ്യന്റെ യഥാർത്ഥ ആരാധകനായി തീരുകയും ഈശ്വരജ്ഞാനം കൊണ്ട് നിറഞ്ഞ അദ്ദേഹത്തിന്റെ ഗ്രന്ഥം ലോകം മുഴുവൻ അത്ഭുതത്തോടെ നോക്കിക്കാണുകയും ചെയ്തു. പെൺകുട്ടികളെ പോലെ നാണം കുണുങ്ങിയാണെന്ന് പറയപ്പെട്ടിരുന്ന ആ വ്യക്തി മാസ്മരിക ശക്തിയുള്ള പ്രഭാഷകനാണെന്ന് പറയപ്പെട്ടു. ഇന്ന് ആ മഹാത്മാവിന്റെ ഈശ്വരീയത മുറ്റിനിൽക്കുന്ന ഗ്രന്ഥങ്ങൾ നീതിമാന്മാർ അത്ഭുത ദൃഷ്ടിയോടെ നോക്കിക്കാണുന്നു. അറബികളായ നിരവധി ആളുകൾ ആ മഹാത്മാവിന്റെ അറബി ഗ്രന്ഥങ്ങൾ വായിച്ച് എനിക്ക് കത്തെഴുതുന്നു. ഈ ഗ്രന്ഥം എഴുതാൻ അള്ളാഹുവിന്റെ പ്രത്യേക ആൾക്കേ കഴിയൂ എന്നവർ പറയുന്നു. ഇന്ന് ആ വ്യക്തിയെ വിശ്വസിക്കുന്നവർ അവർ ലോകത്തിന്റെ മൂക്കിലും മൂലയിലും വ്യാപിച്ചിരിക്കുകയാണ്. അള്ളാഹു അവൻ ആഗ്രഹിക്കുന്നത് പോലെ അവന്റെ രാജ്യത്വം സ്ഥാപിക്കുന്നു എന്നതിന് മതിയായ തെളിവാണ്. തന്റെ ദാസരെ അയച്ചുകൊണ്ട് അള്ളാഹു താൻ യഥാർത്ഥ ആരാധ്യനാണെന്നുള്ളതിന് തെളിവ് നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ ആ യഥാർത്ഥ ആരാധ്യന്റെ ഭരണം ലോകത്ത് സ്ഥാപിച്ചുകൊണ്ട് അവന്റെ തൃപ്തി കരസ്ഥമാക്കുന്നവരായി തീരാനാണിത്. അതുകൊണ്ട് നാം എപ്പോഴും ഓർക്കണം, അറേബ്യയിൽ ആ അള്ളാഹുവിൽ വിലയനം ചെയ്ത ആ മനുഷ്യന്റെ ദുആ തന്നെയായിരുന്നു ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് മൃതന്മാരെ ജീവിപ്പിച്ചത്. ഇന്ന് ആ അള്ളാഹുവിൽ വിലയനം ചെയ്ത മഹാത്മാവിന്റെ സത്യസന്ധനായ ദാസന്റെ ദുആ തന്നെയാണ് ജമാഅത്തിന്റെ പുരോഗതിക്ക് കാരണമായി തീർന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ശ്രമം കൊണ്ട് എന്തെങ്കിലും പഴം പിടിക്കുന്നുവെങ്കിൽ ആ ദുആയുടെ ഫലമായിട്ട് തന്നെയാണ്. അള്ളാഹുവിന്റെ രാജ്യത്വം സ്ഥാപിക്കുന്നവരാണെന്ന് ഓശാരമായിട്ട് നാം പറയപ്പെട്ടു. പക്ഷേ നാം ആ യഥാർത്ഥ ആരാധ്യന് മുമ്പിൽ കുമ്പിട്ടുകൊണ്ടിരിക്കുന്ന കാലത്തോളം മാത്രമേ ഈ പഴം തിന്നുകൊണ്ടിരിക്കുകയുള്ളൂ. ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ദാസത്വത്തിന്റെ യഥാർത്ഥ അറിവും ജ്ഞാനവും നൽകിക്കൊണ്ട് ആ ജീവിത മാതൃകയനുസരിച്ച് ജീവിക്കാൻ ഉപദേശിച്ചു. ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, ലോകത്ത് ഒരു ദൈവദൂതൻ വന്നു ചെകിടന്മാർക്ക് ചെവി നൽകുന്നതിന് വേണ്ടി. അവർ ഇന്നു മുതലല്ല, മറിച്ച് നൂറ്റാണ്ടുകളായി അവർ ചെകിടന്മാരാണ്. പിന്നീട് പറയുന്നു, ആരാണ് അന്ധൻ, ആരാണ് ബധിരൻ? ഏകദൈവ വിശ്വാസത്തെ സ്വീകരിക്കാത്തവൻ തന്നെ. ആദ്യം മുതൽ വീണ്ടും ഭൂമിയിൽ ഏകദൈവ വിശ്വാസം സ്ഥാപിച്ച ആ ദൈവദൂതനെ വിശ്വസിക്കാത്തവൻ തന്നെ. മൃഗതുല്യനായ മനുഷ്യനെ യഥാർത്ഥ മനുഷ്യനാക്കി മാറ്റി ആ ദൈവദൂതൻ. ആ യഥാർത്ഥ മനുഷ്യനിൽ നിന്ന് ധാർമ്മികതയോടുകൂടിയ മനുഷ്യനെ സൃഷ്ടിച്ചു. അതായത് സത്യസന്ധവും യഥാർത്ഥവുമായ ധാർമ്മികതയുടെ കേന്ദ്രസ്ഥാനത്ത് അവനെ പ്രതിഷ്ഠിച്ചു. പിന്നീട് ധാർമ്മികതയോടുകൂടിയ മനുഷ്യനിൽ നിന്ന് ദൈവത്തിന്റെ സഹവാസമുള്ള മനുഷ്യനായി തീരാൻ ദൈവിക നിറം അവനിൽ ചാർത്തി. ആ ദൈവദൂതൻ, അതെ ആ സത്യത്തിന്റെ സൂര്യൻ, ആ മഹാത്മാവിന്റെ കാൽക്കീഴെ വന്ന് ബഹുദൈവാരാധനയിലും നിരീശ്വരത്വത്തിലും കലഹത്തിലും കുഴപ്പങ്ങളിലും ആപതിച്ചിരുന്ന ആയിരക്കണക്കിന് മൃതന്മാർ ജീവിച്ചെഴുന്നേറ്റു. ധാർമ്മികതയോടുകൂടിയ യഥാർത്ഥ മനുഷ്യൻ ബാഹ്യമായ ധാർമ്മികതയിൽ നിന്ന് അഭിവൃദ്ധിപ്പെട്ട് യഥാർത്ഥ ആരാധനയെ തിരിച്ചറിയുന്നവനായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ നിയോഗവും ഉദ്ദേശ്യം ഇതായിരുന്നു. അതായത് ആ മഹാത്മാവ് വന്നത് ലോകത്ത് യഥാർത്ഥ ആരാധ്യനെ പരിചയപ്പെടുത്തി കൊടുക്കാനായിരുന്നു. ആ മഹാത്മാവിന്റെ സത്യസന്ധനായ ദാസൻ അലഹിസ്സലാമിന്റെ വരവിന്റെ ഉദ്ദേശ്യവും ഇതുതന്നെയാണ്. ആ മഹാത്മാവിനെ വിശ്വസിക്കുന്നവരുടെ ഉദ്ദേശ്യവും ഇതുതന്നെ ആയിരിക്കണം. അതായത് യഥാർത്ഥമായ നിലയിൽ ആ മഹാത്മാവിനെ വിശ്വസിക്കുന്നവരുടെ ഉദ്ദേശ്യം ഇതുതന്നെ ആയിരിക്കേണ്ടതുണ്ട്. വെറും ബാഹ്യമായ ധാർമ്മികതയായിരിക്കരുത് ലക്ഷ്യം. പ്രത്യുത യഥാർത്ഥ ആരാധ്യന്റെ യഥാർത്ഥ ആരാധകരായി തീരാൻ നാം ശ്രമിക്കുക. ലോകത്തിനും ഇത് പറഞ്ഞുകൊടുക്കുക. ബാഹ്യമായ നിലയിലുള്ള അവരുടെ സൽസ്വഭാവങ്ങളുടെ, ദൈവത്തെക്കുറിച്ചുള്ള അവരുടെ കോളം ഇന്ന് കാലിയാണ്. അവസ്ഥ ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ ഇങ്ങനെ വിവരിക്കുകയുണ്ടായി. ഒരു യോഗം സംഘടിപ്പിച്ചു. അതിൽ വിദ്യാസമ്പന്നരും സൽസ്വഭാവക്കാരും സമൂഹത്തിന്റെ തലപ്പത്തിരിക്കുന്നവരും എല്ലാം പങ്കെടുത്തിരുന്നു. ആ യോഗത്തിൽ പങ്കെടുത്ത ചിലർ പറഞ്ഞു, ഔപചാരികത കൊണ്ടും കൃത്രിമത്വം കൊണ്ടും തൻ പ്രമാണിത്വം കൊണ്ടും പൊറുതിമുട്ടുകയാണ് നാം. ഇന്ന് നാം ആവശ്യത്തെക്കാൾ കൂടുതൽ ഔപചാരികത കാണിക്കാൻ തുടങ്ങിയിരിക്കുന്നു. നമ്മുടെ ജീവിതം ഈ കാരണത്താൽ ജീർണിച്ചു പോയിരിക്കുന്നു. അതുകൊണ്ട് ഇന്നത്തെ യോഗത്തിൽ നമ്മുടെ സുഹൃത്തുക്കൾ പങ്കെടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് ഇവിടെ നമ്മൾ അത്തരം ഔപചാരികത ഒന്നുമില്ലാതെ പെരുമാറേണ്ടതാണ്. ഹസ്രത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ധാർമ്മികതയുടെ വൃത്തത്തിനുള്ളിലിരുന്നു കൊണ്ട് യോഗം നടക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. പക്ഷേ കുറച്ചു കഴിഞ്ഞപ്പോൾ അവിടെ കണ്ടത് ധാർമ്മികതയിൽ നിന്ന് അധപ്പതിച്ച പ്രവർത്തനങ്ങളാണ്. അത് കണ്ടപ്പോൾ അവിടെ ഇരിക്കുന്നത് തന്നെ പ്രയാസമായി അനുഭവപ്പെട്ടു. കുറച്ചു കാലം മുമ്പേ എന്നോടും ഒരു ബന്ധു പറയുകയുണ്ടായി, പാകിസ്ഥാനിൽ ബാഹ്യത്തിൽ നോക്കിയാൽ വിദ്യാസമ്പന്നരും ധാർമ്മികത ഉൾക്കൊള്ളുന്നവരുമായ ജനവിഭാഗമാണ്, അല്ലെങ്കിൽ അങ്ങനെ പറയപ്പെടുന്നൊരു വിഭാഗമുണ്ട്. എന്നാൽ അവിടെ യോഗങ്ങളിലുണ്ടാകുന്ന വ്യർത്ഥമായ ചലനങ്ങൾ കണ്ടുകൊണ്ട്, അഹമ്മദികളുടെ കാര്യമോടെ നിൽക്കട്ടെ, മാന്യനായ ആർക്കും അവിടെ ഇരിക്കാൻ സാധിക്കുകയില്ല. ഇവരുടെ ചലനങ്ങൾ ഇങ്ങനെ തന്നെയായിരിക്കും. കാരണം യഥാർത്ഥ ആരാധ്യനിൽ നിന്ന് അകന്നിരിക്കുന്നവരാണിവർ. യഥാർത്ഥ ആരാധ്യനെ കണ്ടെത്താൻ ശ്രമിക്കുന്നുമില്ല. യഥാർത്ഥ ആരാധ്യന്റെ ഭരണം സ്ഥാപിതമാകുന്നത് നന്മയും ഈശ്വര ഭക്തിയും സ്ഥാപിതമാകുമ്പോഴാണ്. അല്ലെങ്കിൽ അവന്റെ ഭരണം സ്ഥാപിക്കുന്നവരാണെന്ന് പറയപ്പെടുന്നത് ഭൗതികമായ സൽസ്വഭാവത്തോടൊപ്പം ആത്മീയമായ സൽസ്വഭാവവും കരസ്ഥമാകുമ്പോഴാണ്. ആരാധനയുടെ ഉന്നതമായ നില കരസ്ഥമാകുമ്പോഴാണ്. അതുകൊണ്ട് ഇക്കാലത്തും ഉത്കൃഷ്ടമായ സ്വഭാവക്കാരും ദൈവം സഹവസിക്കുന്നവരുമായി തീരുന്നവർ ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന് ബയ്യത്ത് ചെയ്തുകൊണ്ട് ആ യഥാർത്ഥമായ സൗന്ദര്യത്തെ മനസ്സിലാക്കുന്നവരും കണ്ടവരുമായിരിക്കും. ഇന്നും നമുക്ക് യഥാർത്ഥ വിജയം ലഭിക്കുന്നത് അള്ളാഹു സഹവസിക്കുന്ന മനുഷ്യരായി തീരുമ്പോഴാണ്, യഥാർത്ഥ ആരാധനയെ തിരിച്ചറിയുമ്പോഴാണ്. അതുകൊണ്ട് നമ്മുടെ ഉദ്ദേശം നേടുന്നതിനായി ഓരോ അഹമ്മദിയും യഥാർത്ഥ ആരാധനയെ പിടിക്കാൻ ശ്രമിക്കേണ്ടതാണ്. നമ്മുടെ വിജയവും നമ്മുടെ അഭിവൃദ്ധിയും വ്യക്തിഗതമാകട്ടെ സാമൂഹികമാകട്ടെ അതിന്റെ രഹസ്യം യഥാർത്ഥ ആരാധനയെ ആരാധിക്കുന്നതിലാണ്. അള്ളാഹു അസീസ് എന്ന ഗുണവിശേഷത്തെക്കുറിച്ച് പറയുമ്പോൾ വിശുദ്ധ ഖുർആൻ വിവിധ ഇടങ്ങളിൽ ഇതിലേക്ക് ശ്രദ്ധയും ക്ഷണിച്ചിട്ടുണ്ട്. നബിമാരുടെ എല്ലാം ചരിത്രം ഇതിന് സാക്ഷിയാണ്. ഇന്നും സത്യവിശ്വാസിയുടെ അഭിവൃദ്ധി ഇതുമായി ബന്ധപ്പെട്ടതാണ്. ഇനി വിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങൾ ഞാൻ പറയാം. ഇതിൽ അള്ളാഹു താൻ യഥാർത്ഥ ആരാധ്യനാണെന്ന് പറഞ്ഞതിനോടൊപ്പം അസീസ് എന്ന ഗുണവിശേഷവും പറഞ്ഞിരിക്കുന്നു. സൂറ ആലി ഇംറാനിലെ ഞാൻ ഓതിയ വചനത്തിൽ അള്ളാഹു പറയുന്നു, താനല്ലാതെ മറ്റൊരു ആരാധ്യനുമില്ലെന്ന് നീതിയെ മുൻനിർത്തി അള്ളാഹു സാക്ഷ്യം വഹിക്കുന്നു. അപ്രകാരം തന്നെ മലക്കുകളും ജ്ഞാനികളും സാക്ഷ്യം വഹിക്കുന്നു, പ്രതാപശാലിയും അഗാധജ്ഞനുമായ അവനല്ലാതെ മറ്റൊരു ആരാധ്യനുമില്ല തന്നെ. ഈ വചനത്തിന്റെ മുമ്പേയുള്ള വചനങ്ങളിൽ വിശ്വസിക്കുന്നവർ പൊറുക്കലിനെ തേടുന്നതിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. അവർ ക്ഷമാശീലരാണെന്നും സത്യം പറയുന്നവരാണെന്നും അനുസരണശീലരാണെന്നും അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നവരാണെന്നും രാത്രിയിൽ എഴുന്നേറ്റ് തങ്ങളുടെ യഥാർത്ഥ ആരാധ്യന്റെ മുമ്പിൽ പൊറുക്കലിനെ തേടിക്കൊണ്ട് കുമ്പിടുന്നവരാണെന്നും പറഞ്ഞിരിക്കുന്നു. അത്തരക്കാരാണ് യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ ഏകത്വത്തെ തിരിച്ചറിയുന്നവർ. അള്ളാഹു നീതിയോടുകൂടിയാണ് ഇക്കാര്യം പറയുന്നത്. ആരാണ് സാക്ഷ്യം വഹിക്കുന്ന ജ്ഞാനികൾ? ഒന്നാമതായി അത് അള്ളാഹുവിന്റെ നബിമാരാണ്. ഇപ്രകാരം തന്നെ നബിമാരുടെ അധ്യാപനങ്ങളെ യഥാർത്ഥമായ നിലയിൽ വിശ്വസിക്കുന്നവരാണ്. ഏകനായ അള്ളാഹുവിനെ ആരാധിക്കാത്തവർ എത്ര തന്നെ ജ്ഞാനികളാണെന്ന് അവകാശപ്പെട്ടാലും, സ്വയം ബുദ്ധിമാന്മാരെന്നും വിവേകശാലികളെന്നും പെരുമ്പറ കൊട്ടി പറഞ്ഞാലും അള്ളാഹുവിന്റെ സാക്ഷ്യം അവർ ഭൗതികമായ കണ്ണുള്ളവരാണെന്നത് ശരി, പക്ഷേ അവരുടെ ആത്മീയ കണ്ണ് പൊട്ടിപ്പോയതാണ്. തങ്ങളുടെ സൃഷ്ടി ഉദ്ദേശ്യം മറന്നുപോകുന്നവരാണവർ. നൌദു ബില്ലാഹ്, ഏതോ നബി തന്നെ അള്ളാഹുവിനെ സമനാക്കാൻ പറഞ്ഞു എന്ന വീക്ഷണം പ്രചരിപ്പിച്ചു നടക്കുന്നവർ അസത്യവാന്മാരാണ്. കാരണം ഏറ്റവും അധികം ജ്ഞാനികൾ നബിമാരാണ്, അവർ ഒരിക്കലും ഇങ്ങനെ പറയുകയില്ല. അതുകൊണ്ട് ഹസ്രത്ത് ഈസാ അലൈഹിസ്സലമയുടെ മേൽ ഉന്നയിക്കുന്ന ഈ ആക്ഷേപം പിന്നീട് വന്നവർ ഉണ്ടാക്കിവെച്ച ആരോപണമാണ്. അദ്ദേഹം അങ്ങനെ പറഞ്ഞു എന്ന് വരുത്തി തീർത്തു, അദ്ദേഹം അള്ളാഹുവിനെ സമനാണെന്ന് പറഞ്ഞു അത്രേ. അദ്ദേഹം ഒരിക്കലും അത് പറഞ്ഞിട്ടില്ല, അദ്ദേഹത്തിന് പറയാനും സാധ്യമല്ല. അദ്ദേഹം അള്ളാഹുവിന്റെ സത്യവാനായ പ്രവാചകനായിരുന്നു. അങ്ങനെ പറയുന്നവർ വിശുദ്ധ ഖുർആന്റെ അടിസ്ഥാനത്തിൽ ജ്ഞാനികളെന്ന് പറയപ്പെടുകയില്ല. അള്ളാഹു ഏകനാണ്, പ്രതാപശാലിയാണ്, യുക്തിജ്ഞനാണ്, അവൻ പ്രതാപശാലിയും സർവശക്തനുമാണെന്നിരിക്കെ അവന് ഏതെങ്കിലും സഹായിയുടെ ആവശ്യമുണ്ടോ? അങ്ങനെ വരുമ്പോൾ ഓരോ ദൈവവും അവരവർക്ക് തോന്നിയതുപോലെ ചെയ്യാൻ തുടങ്ങും. പ്രപഞ്ച വ്യവസ്ഥിതി അടിമേൽ മറിഞ്ഞുപോകും. എല്ലാ പ്രവർത്തനവും യുക്തിനിർഭരമായിട്ടുള്ള അള്ളാഹുവിനെയാണ് ഇസ്ലാം സമർപ്പിക്കുന്നത്. അവനെതിരിൽ വേറൊരു ദൈവത്തെ എഴുന്നേൽപ്പിച്ച് നിർത്തുന്നത് യുക്തിയാണോ? ഒരു സാധാരണ മനുഷ്യൻ പോലും ഇത്തരം യുക്തിരഹിതമായ കാര്യം പറയുകയില്ല. അവന്റെ പ്രവർത്തന വൃത്തത്തിൽ മറ്റാരോ കൈകടത്തുന്നവനായിട്ടുണ്ടെന്ന് പറയുകയില്ല. എന്നിട്ടല്ലേ പ്രതാപശാലിയും എല്ലാ ഉത്കൃഷ്ട ഗുണങ്ങളുടെയും സമുച്ചയവുമായ അള്ളാഹുവിനെ കുറിച്ച് ഇങ്ങനെ പറയാൻ പോകുന്നത്? വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നു, തദ്ഊനനി ലി അക്ഫുറ ബില്ലാഹി വ ഉശ്രിക ബിഹി മാ ലൈസ ലീ ബിഹി ഇൽമ വ അന അദ്ഊകും ഇലൽ അസീസിൽ ഗഫാർ. ഞാൻ അള്ളാഹുവിനെ നിഷേധിക്കുന്നതിനും എനിക്ക് അറിവില്ലാത്ത വസ്തുക്കളെ അവനോട് പങ്കുചേർക്കുന്നതിനും നിങ്ങൾ എന്നെ വിളിക്കുന്നു. ഞാനാകട്ടെ പ്രതാപവാനും വളരെയേറെ പൊറുത്തുകൊടുക്കുന്നവനുമായ അള്ളാഹുവിലേക്കാണ് നിങ്ങളെ ക്ഷണിക്കുന്നത്. ഇതാണ് ബുദ്ധിമാന്മാരുടെ മറുപടി, ഇതാണ് നബിമാരുടെ മറുപടി. അത് അള്ളാഹു തന്റെ നബിമാർ മുഖേന തന്നെ വിശ്വസിക്കുന്നവരെ പഠിപ്പിച്ചതാണ്. മറ്റു സ്ഥലങ്ങളിൽ നിങ്ങൾ ഏതൊന്നിലേക്ക് എന്നെ വിളിക്കുന്നുവോ അതിനുള്ള തെളിവെന്താണെന്നും ചോദിച്ചിട്ടുണ്ട്. ഒരു തരത്തിലും നേട്ടവും കോട്ടവും വരുത്താൻ കഴിയാത്ത ഒന്നിനെയാണോ ഞാൻ വിശ്വസിക്കേണ്ടത് എന്നും ചോദിച്ചിട്ടുണ്ട്. ഇതെല്ലാം ബുദ്ധിയില്ലാത്ത ആളുകൾ പറയുന്ന കാര്യങ്ങളാണ്. എന്നാൽ എന്റെ അള്ളാഹു പ്രതാപശാലിയും ഞാൻ അവന്റെ മുമ്പിൽ കുമ്പിട്ടുകൊണ്ട് പൊറുക്കലിനെ തേടുമ്പോൾ എനിക്ക് പുറത്തു തരുന്നവനുമാണ്. അജ്ഞതാപരമായ സംസാരം നിങ്ങൾക്ക് നടത്താൻ കഴിയുമെന്നാൽ എനിക്കത് പറയാൻ പറ്റില്ല. ഇതാണ് അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ളവരുടെ മറുപടി. എന്നെ അള്ളാഹു ഈമാനിന്റെ പ്രകാശം കൊണ്ട് നിറച്ചിരിക്കുന്നു. ഇതായിരിക്കും ഒരു സത്യവിശ്വാസിയുടെ ഉത്തരം. ഈ വചനത്തിന്റെ മുമ്പേ അള്ളാഹു പറയുന്നു, ഇവരോട് പറയുക, ഞാൻ നിങ്ങളെ മോക്ഷത്തിലേക്ക് വിളിക്കുന്നു. നിങ്ങൾ എന്നെ തീയിലേക്ക് വിളിക്കുകയാണോ? ഞാൻ നിങ്ങളെ സർവശക്തനായ അള്ളാഹുവിലേക്കാണ് വിളിക്കുന്നത്. അവൻ നിങ്ങൾക്ക് മോക്ഷം നൽകും. നിങ്ങൾ പൊറുക്കലിനെ തേടിക്കൊണ്ട് അവന്റെ മുമ്പിൽ കുനിയുക. ഇതുവരെ ചെയ്തു കൂട്ടിയിട്ടുള്ള തിന്മകളിൽ നിന്ന് രക്ഷപ്പെടാനും മോക്ഷം കരസ്ഥമാക്കാനും വേണ്ടി പിന്നീട് ഈമാനിൽ അഭിവൃദ്ധിപ്പെടുകയും ആരാധനയുടെ നിലവാരം അതിന്റെ ഉന്നതിയിലെത്തിക്കുകയും ചെയ്യുമ്പോൾ അള്ളാഹു പറയുന്നത് മോക്ഷത്തിന് മേലെ വേറെയും വഴിയുണ്ടെന്നാണ്. അവൻ പറയുന്നു, കദ് അഫ്ലഹൽ മോമിനൂൻ, തീർച്ചയായും സത്യവിശ്വാസികൾ വിജയം വരിച്ചു, അവർ തങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തെത്തിക്കഴിഞ്ഞു. പാപങ്ങളിൽ നിന്ന് മാത്രമല്ല രക്ഷപ്പെടുന്നത്, മറിച്ച് ഈമാനിൽ അഭിവൃദ്ധിപ്പെടുന്നവരും അള്ളാഹുവിന്റെ രാജ്യത്ത് സ്ഥാപിക്കണമെന്ന് ആവേശം കൊള്ളുന്നവരും അള്ളാഹുവിന്റെ സാമീപ്യം കരസ്ഥമാക്കുന്നവരുമായി തീരുന്നു. അവരുടെ ആഗ്രഹങ്ങൾ സഫലമാകുന്നു. ഓരോ പുതിയ സ്ഥാനത്തും എത്തിയതിനു ശേഷം അതിന് മീതെയുള്ള പദവിയിലേക്ക് ശ്രദ്ധിക്കുന്നു. ഇതാണ് യഥാർത്ഥ ആരാധ്യനുമായി ബന്ധം സ്ഥാപിക്കുന്നവരുടെ സ്ഥാനം. ഒരു പദവി കിട്ടിയാൽ അത് അവിടെ അവസാനിക്കുകയില്ല, അത് അവസാനിക്കാത്തൊരു പരമ്പരയാണ്. ബോധമുള്ള ആരെങ്കിലും ബഹുദൈവങ്ങളെ പൂജിച്ച് തീയുടെ ശിക്ഷ പറ്റാൻ ആഗ്രഹിക്കുമോ? അള്ളാഹു തന്റെ സിഫത്തുകളെ കുറിച്ച് അറിവ് നൽകിയിട്ടുള്ള ആരെങ്കിലും ഉയർന്ന നന്മകൾ കരസ്ഥമാക്കാൻ ശ്രമിക്കുന്നതിന് പകരം ആ ഭാഗത്തേക്ക് ചിന്തിക്കുമോ? അള്ളാഹു സൂറ ഹജ്ജിൽ പറയുന്നു, മാ ഖദറുല്ലാഹ ഹഖ ഖദ്രിഹി ഇന്നല്ലാഹ ലഖവിയുൻ അസീസ്. അള്ളാഹുവിന്റെ ഗുണങ്ങളെ അത് അർഹിക്കുന്ന വിധം അവർ വിലയിരുത്തിയില്ല. തീർച്ചയായും അള്ളാഹു ശക്തനും പ്രതാപശാലിയുമാകുന്നു. അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിന്റെ ശക്തി നിങ്ങളുടെ ശക്തി പോലെയാണെന്ന് കരുതരുത്. അങ്ങനെ ചിന്തിച്ച് അള്ളാഹുവിന്റെ ശക്തിയും ഇത്രയേയുള്ളൂ എന്ന് പറഞ്ഞ് അവന്റെ ശക്തിയെ പരിമിതപ്പെടുത്തരുത്. അവൻ ശക്തനാണ്, പ്രതാപശാലിയാണ്, അവന്റെ ശക്തി അപരിമിതമാണ്. അവന്റെ ശക്തിയെക്കുറിച്ച് നിങ്ങൾക്കറിയാത്തതുകൊണ്ടാണ് അവന് പങ്കാളികളെ നിങ്ങൾ വെക്കുന്നത്. ഓർമ്മിക്കുക, അള്ളാഹു വലിയ ശക്തനാണ്. അവന്റെ കഴിവിനെ വിലയിരുത്തുക മനുഷ്യന്റെ കഴിവിൽപ്പെട്ടതല്ല. ബുദ്ധി ശരിയായ നിലയിൽ ഉപയോഗിക്കുകയും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടിപ്പിൽ ചിന്തിക്കുകയും ചെയ്താൽ അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ എന്തെങ്കിലും അത്ഭുതപ്പെടുത്തുന്ന കാര്യങ്ങളുണ്ടെന്ന് മനസ്സിലാകും. ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഈ വചനവും ഇതിനു മുമ്പെയുള്ള വചനവും സംയോജിപ്പിച്ചുകൊണ്ട് അതിനെ വിശദീകരിച്ചു പറഞ്ഞിരിക്കുന്നു. ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാം ഈ വചനവും ഇതിനു മുമ്പെയുള്ള വചനവും സംയോജിപ്പിച്ചുകൊണ്ട് അതിനെ വിശദീകരിച്ചു പറഞ്ഞിരിക്കുന്നു. അള്ളാഹു ആരാധ്യരെ സംബന്ധിച്ച് പറയുന്നു, അള്ളാഹുവിന് പുറമെ നിങ്ങൾ ആരെയെല്ലാം വിളിച്ച് പ്രാർത്ഥിക്കുന്നുവോ അവരൊരിക്കലും ഒരു ഈച്ചയെ പോലും സൃഷ്ടിക്കുകയില്ല. അവരെല്ലാവരും അതിനുവേണ്ടി സംഘടിച്ചാൽ പോലും അവരിൽ നിന്ന് അതിനെ അവർ വീണ്ടെടുക്കുകയുമില്ല. സഹായം അർത്ഥിക്കുന്നവനും സഹായം അർത്ഥിക്കപ്പെടുന്നവനും ബലഹീനൻ തന്നെ. അള്ളാഹുവിന്റെ ഗുണങ്ങളെ അതർഹിക്കും വിധം അവർ വിലയിരുത്തിയില്ല. അള്ളാഹു അവർ ഉദ്ദേശിക്കുന്ന പോലെ ബലഹീനനാണോ? അള്ളാഹു എല്ലാ കഴിവുള്ളവനേക്കാളും കൂടുതൽ കഴിവുള്ളവനാണ്, എല്ലാവരെയും അതിജയിക്കുന്നവനുമാണ്. അവനെ ആർക്കും പിടിക്കാനും കഴിയില്ല, അവനെ ആർക്കും നശിപ്പിക്കാനും കഴിയില്ല. അള്ളാഹുവിന്റെ വില തിരിച്ചറിയാത്ത നിലയിലുള്ള തെറ്റുകളിലാണ് ഇവർ പതിക്കുന്നത്. അള്ളാഹു എങ്ങനെയുള്ളവനാകണം എന്നും അവർക്കറിയില്ല. ഞാൻ പറഞ്ഞതുപോലെ അള്ളാഹുവിന്റെ യഥാർത്ഥ സവിശേഷ ഗുണങ്ങളുടെ അറിവ് ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം അഹമ്മദികളിൽ സൃഷ്ടിച്ചിരിക്കുന്നു. മറ്റുള്ളവർക്ക് ഇതുവരെ എത്താൻ കഴിയില്ല. മുസ്ലിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ചിട്ടും അള്ളാഹുവിന്റെ സിഫത്തുകളെ കുറിച്ച് ശരിയായ അറിവില്ലാത്തവരാണ്. അള്ളാഹുവിനെ പ്രതാപശാലിയായി മനസ്സിലാക്കിയിട്ടും എല്ലാ കഴിവുകളുടെയും അധികാരി എന്ന് മനസ്സിലാക്കിയതിന് ശേഷവും അറിയാത്ത നിലയിൽ അള്ളാഹുവിനോട് പങ്കുകാരെ വെക്കുന്ന രീതിയിലുള്ള ചില വീക്ഷണഗതികൾ ചിലർ വെച്ചു പുലർത്തുന്നുണ്ട്. ഹസ്രത്ത് ഈസാ അലൈഹിസ്സലാം സ്ഥൂല ശരീരത്തോടെ ആകാശത്ത് ജീവിച്ചിരിക്കുന്നുവെന്ന വിശ്വാസത്തിൽ നിലകൊള്ളുന്നവരാണ് വലിയൊരു വിഭാഗം. അതുപോലെ തന്നെയാണ് ഹസ്രത്ത് ഈസാ അലൈഹിസ്സലാം പ്രത്യക്ഷമായ നിലയിൽ പക്ഷിയെ സൃഷ്ടിച്ചു എന്നുള്ള വിശ്വാസവും. അള്ളാഹു പറയുന്നത്, മനുഷ്യരെ അല്ലെങ്കിൽ അള്ളാഹുവിനെതിരെ എഴുന്നേൽപ്പിച്ചു നിർത്തുന്നതെന്തും ഒരു ഈച്ചയെ പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരാണ് എന്നാകുന്നു. എന്നിട്ടല്ലേ നിങ്ങൾ പറയുന്നത് ഇന്നയാൾ പക്ഷിയെ സൃഷ്ടിച്ചുവെന്ന്? ഹസ്രത്ത് മുസ്ലിഹ് മൗഊദ് റളിയല്ലാഹു അൻഹു ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഒരു സംഭവം എഴുതിയിരിക്കുന്നു. ഒരിക്കൽ ഒരു മൗലവി സാഹിബിനോട് ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം ചോദിച്ചു, ഈസാ അലൈഹിസ്സലാം പക്ഷിയെ സൃഷ്ടിച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ കാറ്റിൽ പറന്നു കളിക്കുന്ന ഈ പക്ഷികളിൽ കുറച്ച് ഈസാ അലൈഹിസ്സലാം സൃഷ്ടിച്ചതായിരിക്കുമല്ലോ, കുറച്ച് അള്ളാഹുവിന്റെ സൃഷ്ടികളുമായിരിക്കും. ഇതിൽ നിന്ന് ഈസാ അലൈഹിസ്സലാം സൃഷ്ടിച്ച പക്ഷികളെ വേർപെടുത്തി കാണിക്കാൻ താങ്കൾക്ക് കഴിയുമോ? മൗലവി സാഹിബ് പഞ്ചാബി ഭാഷയിൽ പറഞ്ഞു, അത് വളരെ പ്രയാസമുള്ള കാര്യമാണ്, കാരണം അവ രണ്ടും കൂടിക്കലർന്നുപോയി. അതായത് മസീഹും അള്ളാഹുവും സൃഷ്ടിച്ച പക്ഷികൾ രണ്ടും കൂടിക്കലർന്നുപോയത്രേ, ഇനി അവയെ വേർപെടുത്താൻ കഴിയില്ലത്രേ. ഈ അവസ്ഥയാണ് നമ്മുടെ ചില ആലിയങ്ങളുടേത്. അവരുടെ പിന്നാലെ കൂടി ചില നിഷ്കളങ്കർ തങ്ങളുടെ ഈമാനെയും കളങ്കപ്പെടുത്തുന്നു. അതുകൊണ്ട് അഹമ്മദികൾ ആ ഏകനായ അള്ളാഹുവിലേക്ക് കുനിയേണ്ടതാണ്. അവൻ എല്ലാ ശക്തിയുടെയും ഉറവിടമാണ്, എല്ലാ വസ്തുവിനെയും സൃഷ്ടിച്ചവനുമാണ്. ആർക്കും അവന്റെ ശക്തിയോട് പൊരുതാൻ സാധിക്കില്ല. ഇതാണ് അള്ളാഹുവിന്റെ രാജ്യത്വം ഹൃദയങ്ങളിൽ സൃഷ്ടിക്കാനുള്ള രീതി. അള്ളാഹു പറയുന്നു, ആകാശങ്ങളിലും ഭൂമിയിലും അവന് തന്നെയാണ് മഹത്വം. അവൻ പ്രതാപവാനും അഗാധജ്ഞനുമാകുന്നു. ആ അള്ളാഹുവിന്റെ മുന്നിൽ നമ്മുടെ തല എപ്പോഴും കുനിഞ്ഞിരിക്കേണ്ടതാണ്. എല്ലാത്തരം ശിർക്കുകളിൽ നിന്നും അകന്നിരിക്കാൻ ശ്രമിക്കേണ്ടതാണ്. ആ യഥാർത്ഥ ആരാധ്യന്റെ മുന്നിൽ നാം കുനിയണം. അവനല്ലാതെ മറ്റൊരാരാധ്യനുമില്ല. അവൻ തന്നെയാണ് സർവശക്തിയുടെയും ഉറവിടം. അസീസും ഹക്കീമുമായ അള്ളാഹുവാണ് അവൻ. അവനുമായി ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ വിജയം നൽകപ്പെടുന്നു. ഹദരത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നു, നമ്മുടെ സ്വർഗം നമ്മുടെ ദൈവമാകുന്നു, നമ്മുടെ ഉയർന്ന ആനന്ദാനുഭൂതികൾ അത്രയും നമ്മുടെ ദൈവത്തിലാകുന്നു. എന്തെന്നാൽ ഞാൻ അവനെ കാണുകയും എല്ലാ സൗന്ദര്യങ്ങളും അവനിൽ ദർശിക്കുകയും ചെയ്തിരിക്കുന്നു. ജീവൻ കളഞ്ഞിട്ടും കൈവരിക്കേണ്ട സമ്പത്താണിത്, സർവവും നഷ്ടപ്പെടുത്തിയിട്ടും വിലക്കെടുക്കേണ്ട മാണിക്യക്കല്ലാണിത്. അല്ലയോ നിർഭാഗ്യരെ, ഇതാ ഈ നീറുറവയിലേക്ക് ഓടിവരിൻ, ഇത് നിങ്ങൾക്ക് ദാഹശമനം വരുത്തും, ഇത് നിങ്ങളെ രക്ഷപ്പെടുത്തുന്ന ജീവിത സ്രോതസ്സാകുന്നു. ഞാൻ എന്തു ചെയ്യണം, എങ്ങനെ ഞാൻ ഈ സന്തോഷ വാർത്ത നിങ്ങളുടെ ഹൃദയത്തിലെത്തിക്കും, ഏത് ചെണ്ട കൊട്ടിയാണ് ഇതാ നിങ്ങളുടെ ദൈവമെന്ന് ജനങ്ങളെ അറിയിക്കാനുള്ള പ്രഖ്യാപനം ഞാൻ നടത്തേണ്ടത് ജനങ്ങൾ കേൾക്കുമാറാകാൻ, അവരുടെ കാതുകളിൽ ഏത് ഔഷധം പ്രയോഗിച്ചാണ് ഞാൻ ചികിത്സിക്കേണ്ടത് അവ തുറക്കുമാറാകാൻ. നിങ്ങൾ ദൈവത്തിന്റേതായി മാറുമെങ്കിൽ ഓർത്തുകൊള്ളുവിൻ, നിശ്ചയമായും ദൈവം നിങ്ങളുടേത് തന്നെയായിരിക്കും. വീണ്ടും ആ മഹാത്മാവ് പറയുന്നു, ആ സർവശക്തനും സത്യസന്ധനും പരിപൂർണനുമായ അള്ളാഹുവിന് നമ്മുടെ ആത്മാവും നമ്മുടെ ശരീരത്തിന്റെ ഓരോ അംശവും സുജൂദു ചെയ്യുന്നു. ഓരോ ആത്മാവും സൃഷ്ടികളുടെ ഓരോ അണുവും അവന്റെ കൈകൊണ്ട് സകല ശക്തിയോടും കൂടി വെളിപ്പെട്ടു. അവന്റെ സാന്നിധ്യം കൊണ്ട് ഓരോ വസ്തുവും നിലനിൽക്കുന്നു. അവന്റെ അറിവിൽപ്പെടാത്തൊരു വസ്തുവുമില്ല. അവന്റെ നിയന്ത്രണത്തിൽ നിന്നും ഒന്നും ഒളിഞ്ഞു നിൽക്കുന്നില്ല. ആയിരക്കണക്കിന് സലാമും സ്വലാത്തും റഹ്മത്തും ആ പരിശുദ്ധനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേലുണ്ടാവട്ടെ. അദ്ദേഹം മുഖേന നാം ആ ജീവനുള്ള അള്ളാഹുവിനെ പ്രാപിച്ചു. അവൻ സ്വയം സംസാരിച്ച് തന്റെ അടയാളം നമുക്ക് നൽകുന്നു, സ്വയം തന്നെ തന്റെ പ്രകാശിക്കുന്ന മുഖം കാണിക്കുന്നു. അതുകൊണ്ട് അള്ളാഹുവിനെ കാണിച്ചു തന്ന ആ റസൂലിനെ നാം കണ്ടു. പരിപൂർണ ശക്തി കൊണ്ട് ഓരോ മണ്ണും സൃഷ്ടിച്ച അള്ളാഹുവിനെ പ്രാപിക്കുകയും ചെയ്തു. അവന്റെ ശക്തി എന്തെന്തെല്ലാം മഹത്വം ഉൾക്കൊള്ളുന്നതാണ്! അവനെ കൂടാതെ ഒന്നും തന്നെ ലോകത്തുണ്ടായിട്ടില്ല. അവന്റെ സഹായമില്ലാതെ ഒന്നിന് നിലനിൽപ്പുമില്ല. സത്യസന്ധനായ ആ അള്ളാഹു അസംഖ്യം അനുഗ്രഹങ്ങളുടെ ഉടമസ്ഥനാണ്. നിരവധി ശക്തികൾ ഉൾക്കൊള്ളുന്നവനും അത്യന്തം സൗന്ദര്യവാനും ഔദാര്യവാനുമാണവൻ. അവനല്ലാതെ ഒരു ദൈവവുമില്ല. നാം നമ്മുടെ ഉദ്ദേശം കരസ്ഥമാക്കുന്നതിനായി നമ്മുടെ അള്ളാഹുവുമായിട്ട് ബന്ധം സ്ഥാപിക്കേണ്ടതാണ്. അസീസ് എന്ന സവിശേഷ ഗുണത്തിന്റെ വെളിപ്പെടൽ നമ്മളിൽ കണ്ടുകൊണ്ട് സർവലോകത്തും നന്മയും തക്കവയും സ്ഥാപിക്കുക എന്ന നമ്മളുടെ ആഗ്രഹം കണ്ടുകൊണ്ട്, നമ്മുടെ വിജയം കണ്ടുകൊണ്ട് അന്യരുടെ നാവിൽ നിന്നും റുബമായവദുല്ലദീന കഫറു ലൗകാനോ മുസ്ലിമീൻ എന്ന ശബ്ദം പുറത്തു വരുമാറാകട്ടെ. അതായത് തങ്ങൾ മുസ്ലിങ്ങളായിരുന്നെങ്കിൽ എത്ര നന്നായേനെ എന്ന് അവിശ്വാസികൾ പലപ്പോഴും ആഗ്രഹിക്കും. നമ്മുടെ ആരാധനയുടെ നിലവാരവും അള്ളാഹുവിലുള്ള വിശ്വാസവും നമ്മുടെ ഉദ്ദേശ്യവും മറ്റുള്ളവർ എടുത്തു പറയാൻ നിർബന്ധിതരാകുന്ന നിലവാരത്തിലേക്ക് നാം ഉയരുന്നില്ലെങ്കിൽ നമ്മൾ അള്ളാഹുവിന്റെ ദാസരാണെന്ന വാദവും നമ്മുടെ ഉദ്ദേശം നേടിയെടുക്കാനുള്ള പരിശ്രമവും പൂർണ്ണമാവുകയില്ല. ആരാധന ആരെയും കാണിക്കാൻ വേണ്ടി ചെയ്യാൻ പാടില്ല എന്നത് ശരി തന്നെ. നന്മയും ദൈവഭയവും ആരുടെയെങ്കിലും സമ്മാനത്തിന് വേണ്ടിയാകാൻ പാടില്ല. പക്ഷേ നാം ഹസരത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജമാഅത്തിലെ അംഗങ്ങളാണെന്ന പ്രകടനം തീർച്ചയായും ഉണ്ടാകണം. നമ്മുടെ ഉദ്ദേശം ലോകത്ത് അള്ളാഹുവിന്റെയും അവന്റെ റസൂലിന്റെയും രാജ്യത്വം സ്ഥാപിക്കുക എന്നതാണ്. ഇന്ന് ഇതൊരു വെല്ലുവിളിയായി നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു. ഈ വെല്ലുവിളിയെ ഓരോ അഹമ്മദിയും സ്വീകരിക്കേണ്ടതാണ്. യഥാർത്ഥ ആരാധ്യരും ഏകദൈവ വിശ്വാസികളുമായി തീരാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ ഉദ്ദേശം മനസ്സിലാക്കാനും അവൻ നമുക്ക് സൗഭാഗ്യം നൽകുമാറാകട്ടെ. ആമീൻ.
الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل واللسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله